മലയാളത്തിനായി മലയാളിക്കായി എസ് ബി എസ് മലയാളം.
നമസ്കാരം, ശ്രീ ബാല കെ മേനോൻ. മലയാളത്തിൽ ഒരുപാട് ഓഡിയോ ബുക്കുകൾ, ഓഡിയോ പുസ്തകങ്ങൾ ഒരുപാട് വരുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് സീഡികളും മറ്റും വരാറുണ്ട്. പക്ഷെ അതിനിടയ്ക്കാണ് ഇപ്പോൾ കേൾക്കാം എന്ന പേരിൽ ഒരു മൊബൈൽ ഫോൺ ആപ്പുമായി കഥകൾ പറഞ്ഞു കൊടുക്കാനായി മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്താണ് ഈ കേൾക്കാം എന്നുള്ള മൊബൈൽ ഫോൺ ആപ്പ്? അക്കാര്യം തന്നെ ആദ്യം ഒന്ന് പറയാമോ?
ഇത് നമ്മളിപ്പം മലയാള കഥകൾ അല്ലെങ്കിൽ മലയാളത്തിലെ നോവൽ, കുട്ടികൾക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പം എഴുതി വായിക്കുന്ന രീതിയിലാണല്ലോ കൂടുതലും. ഓഡിയോ ബുക്സ് ഉണ്ടെങ്കിൽ തന്നെയും സീഡികളാണ്. പക്ഷെ സീഡികൾ പലപ്പോഴും തന്നെ ഇപ്പോ എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും സീഡയുടെ ഉപയോഗം താരതമ്യേന കുറഞ്ഞു വരുന്നോണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ അതേ സമയം തന്നെ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഒരുവിധം എല്ലാ മനുഷ്യരുടെ കയ്യിലും വന്നു തുടങ്ങി. അപ്പം പാട്ട് നമ്മൾ സ്മാർട്ട് ഫോണിൽ കേൾക്കാറുണ്ട്, അത്തരം പല കാര്യങ്ങളും കവിതകൾ ചൊല്ലി കേൾക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള കഥ മൊബൈൽ ആപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ സൂക്ഷിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ മറ്റ് നമുക്ക് വായിക്കാൻ സൗകര്യമില്ലാത്ത മറ്റ് സമയങ്ങളിലോ മറ്റോ കേട്ടുകൂടാ എന്നൊരു ചിന്തയിൽ നിന്നാണ് കേൾക്കാം എന്ന ഈ മൊബൈൽ ആപ്പിലേക്ക് നമ്മൾ വരുന്നത്.
എങ്ങനെയായിരിക്കും ആപ്പ് പ്രവർത്തിക്കുക? എന്താണ് അതിന്റെ ഒരു സാങ്കേതികമായിട്ടുള്ള രീതികൾ, അല്ലെങ്കിൽ ഒരു ഈ ആപ്പ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക?
ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ കേരള ബുക്ക് സ്റ്റോർ ഡോട്ട് കോം ആണ് നമുക്ക് ഇതിന് വേണ്ടുന്ന ടെക്നിക്കൽ സപ്പോർട്ട്. അപ്പം നിങ്ങൾ കേരള ബുക്ക് സ്റ്റോർ ഡോട്ട് കോമിന്റെ സൈറ്റിൽ ചെന്നിട്ട് രജിസ്റ്റർ, നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഏതൊരു അവിടെയാണ് നിങ്ങൾ ആ ഓഡിയോ ബുക്ക്, മറ്റ് ഓൺലൈൻ ബുക്കൊക്കെ വാങ്ങുന്ന പോലെ ആ ഓഡിയോ ബുക്ക് അവിടെ നിന്ന് വാങ്ങണം. അതിനുശേഷം നിങ്ങൾ അവര് നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇപ്പൊ നമ്മൾ ഈ മയിൽപ്പീലി സ്പർശൻ എന്ന് പറയുന്ന അശിതയുടെ കഥയാണ് ആദ്യത്തെ ഓഡിയോ ബുക്ക് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ആ ഓഡിയോ ബുക്ക് ഓഡിയോ രൂപത്തിൽ നിങ്ങളുടെ മൊബൈൽ വന്ന് കിടക്കും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇന്റർനെറ്റിന്റെ ആവശ്യമുള്ളൂ. അത് പിന്നെ എപ്പോഴും നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ അതില്ലാത്ത ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ടാവും. മറ്റു ഫോണിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് കൂടുതലും കിൻഡലൊക്കെ പ്രവർത്തിക്കുന്ന രീതിയിൽ, കിൻഡലിൽ നിങ്ങൾ ഒരു ബുക്ക് വാങ്ങിച്ച് വായിക്കുന്ന പോലെ ഉള്ള ഒരു സാധനമാണ്. പകരം ഓഡിയോ ആയതുകൊണ്ട് ഫോണിലാണ് എന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ, അപ്പൊ ഈ ഒരു മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്താൽ അതേ മൊബൈലിൽ മാത്രമേ കേൾക്കാൻ കഴിയൂ, വായിക്കാനല്ല, കേൾക്കാൻ കഴിയൂ. പക്ഷേ എപ്പോൾ വേണമെങ്കിലും കേൾക്കാം, മറ്റൊരു മൊബൈലിലേക്ക് മാറ്റാൻ കഴിയില്ല. പിന്നീട്
അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കിൻഡലിൽ നമ്മൾ ഇങ്ങനത്തെ മറ്റേ ഈ ബുക്ക് വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന അതേപോലെ തന്നെ ഇത് ഓഡിയോ ആയതുകൊണ്ട് ഫോണാണ് എന്ന് മാത്രം. ഫോണും നിങ്ങളുടെ ടാബിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്ന രണ്ടിലും. അതിപ്പോ തുടക്കത്തിൽ നമ്മൾ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം ഉള്ള സാധനത്തിലേക്കാണ് ചെയ്തത്. ഒരു മാസത്തിനകത്ത് ഐഫോണിലും മറ്റോ ലഭ്യമാവും.
ഓക്കെ, ഇതിലിപ്പോ ആദ്യം ഒറ്റ കഥ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്?
അതെ, കാരണം നമ്മൾ കുട്ടികളുടെ സെക്ഷൻ, ഇത് കേരളത്തിലൊക്കെ അവധിക്കാലമാണല്ലോ. ഇപ്പൊ അവധി സ്കൂൾ പൂട്ടി, 31st അവധിക്കാലം തുടങ്ങി. അപ്പം കുട്ടികൾക്കുള്ള സെക്ഷനാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പം അശിതയുടെ മയിൽപ്പീലി സ്പർശം എന്ന കഥയാണ് ആദ്യത്തെ ഒരു ബുക്കായിട്ട് ഇറങ്ങുന്നത്. കുട്ടികളുടെ സെക്ഷൻ അടുത്ത് തന്നെ മുതിർന്നവരുടെ സെക്ഷനും മുതിർന്നവരുടെ അതിലെ കഥയും മറ്റു സാധനങ്ങളും ഒന്നോ രണ്ടോ മാസത്തിനകത്ത് ഉണ്ടാവും. കാരണം നമ്മള് ആൾക്കാര് ഇതിനോടൊന്ന്, കാരണം ആദ്യമായിട്ട് മൊബൈൽ ആപ്പിൽ കഥ കേൾക്കുമ്പം അതിന്റെ ടെക്നോളജിയുമായിട്ട് ഒരു പൊരുത്തപ്പെടാൻ ഒരു ചെറിയൊരു സമയം വേണമല്ലോ. ഒരു ഒന്നോ രണ്ടോ മാസം ഇത് എങ്ങനെയാന്നുള്ള അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയ ശേഷം നമ്മള് ഉടനെ മറ്റുള്ളത് ഇറക്കി. ഇപ്പം ഒരു ബുക്ക് മാത്രമാണ്
ആദ്യത്തെ പുസ്തകത്തിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത്, ആ ഒരു കഥ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, ആരാണ് വായിച്ച് അവതരിപ്പിക്കുന്നത്? അതോടൊപ്പം തന്നെ ഇത്രയും ഒരു പൂർണ്ണമായ കഥ അതുപോലെ തന്നെ വായിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബോറടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കുട്ടികൾക്കാണെങ്കിൽ പോലും. അതിനെ എങ്ങനെ മറികടക്കാം എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്?
ഇത് നമ്മള് ആ കഥ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് തുടങ്ങുന്നു. നമുക്ക് അതിന്റെ ആ ഒരു ബോറടിപ്പിക്കാതിരിക്കാനായിട്ട് ഇത് ഒരു സിനിമ പോലെ നമുക്ക് കേട്ടിരിക്കാവുന്ന ഒരു ഓഡിയോ സാധ്യതയുള്ള ഒരു കഥയാണ്. അതുകൊണ്ടാണ് മയിൽപ്പീലി സ്പർശം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്ക് നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ എന്ന് പറഞ്ഞാല് രണ്ട് രീതിയിലുണ്ടല്ലോ. ഒന്ന്, ചില ഓഡിയോ ബുക്കിൽ, അപ്പൊ ഈ ഓഡിയോ ബുക്കിൽ നമ്മൾ സ്വീകരിച്ച ഒരു രീതി, കാരണം ഉണ്ണിമായ എന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടിയുടെ കാഴ്ചപ്പാടിൽ പോകുന്ന ഒരു കഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ണിമായ എന്നുള്ള ക്യാരക്ടറായിട്ട് ആരും മാറുകയോ മുത്തശ്ശന്റെ ക്യാരക്ടർ ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എങ്ങനെ ഒരു കഥ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഫീല്, ഒരു രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ വേറൊരാള് നിങ്ങൾക്ക് ഒരു ബുക്ക് വായിച്ചു തരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഈ ഒരു മോണോട്ടണി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുരുഷ ശബ്ദവും ഒരു സ്ത്രീ ശബ്ദവും നമ്മൾ ഉപയോഗിച്ച് അത് വായിപ്പിച്ചിരിക്കുകയാണ്. പുരുഷ ശബ്ദം ദാമോദർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കൊച്ചി അസംബ്ലി, ഇപ്പൊ ബെന്യാമിന്റെ ആടുജീവിതമൊക്കെ വായിക്കുന്ന, ഇതിൽ വളരെ പ്രഗത്ഭമായ രീതിയിൽ ചെയ്യുന്ന ഒരു കക്ഷിയാണ്. സ്ത്രീ ശബ്ദം സത്യഭാമ എന്ന് പറയുന്ന അവര് വളരെ കാലം ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നു. ആകാശവാണിയിലും ഗൾഫിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആർജെ ആയിരുന്നു. അതിനുശേഷം ഈ ഫീൽഡ് മാറി. അപ്പൊ നമ്മള് അങ്ങനെയുള്ള ഇതിൽ നല്ല പ്രഗത്ഭരായ ആൾക്കാരെ, ശബ്ദ കലാകാരന്മാരെ തപ്പിയെടുത്തതിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. മ്യൂസിക് നൽകിയിരിക്കുന്നത് ചെമ്പാവിൻ പുന്നെല്ല് ചോറ് എന്ന പാട്ട് കൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള സോൾട്ട് ആൻഡ് പെപ്പറിലെ വളരെ ഫേമസ് ആയ പാട്ട് പാടിയ പുഷ്പി കൊയ്പാടത്താണ്.
അപ്പൊ ഇത് സംഗീതവും എല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കഥ കേൾക്കൽ അനുഭവമായിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ?
തീർച്ചയായിട്ടും സൗണ്ട് ഇഫക്ട്സും മ്യൂസിക്കും, അത് നിങ്ങളുടെ മനസ്സിൽ ഒരു കഥ വായിക്കുമ്പം നിങ്ങളുടെ മനസ്സിൽ അത് അറിയാതെ അങ്ങനെ പലതരം മ്യൂസിക്കുകൾ വരുമല്ലോ ഓരോ സന്ദർഭത്തിനനുസരിച്ച്. അത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നു എന്ന് മാത്രം. അത് കഥ വായിച്ച് കേൾക്കുന്ന അനുഭവത്തിന് ഒട്ടും തന്നെ തടസ്സം നിൽക്കാതെ രീതിയിൽ, അതിന് വളരെ യോജ്യമായ രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഇങ്ങനെ കിടക്കും.
ഓക്കെ, ഇതില് നിങ്ങൾ ആരെയാണ് ഇത്തരത്തിലൂടെ മൊബൈൽ ഫോൺ ആപ്പിലൂടെ കഥ വായിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പുതിയ രീതിയിലൂടെ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ ആരിലേക്ക് എത്താനാണ് ശ്രമിക്കുന്നത്?
ഇത് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എന്നെ ഈ ഓഡിയോ ബുക്സ് ചെയ്യുന്നതിലേക്ക് എത്തിച്ചത്. അത് ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലൊക്കെ തന്നെ ഇപ്പം ഒരുപാട് പേര് വിദേശത്ത് ഒക്കെ ജോലി ചെയ്യാനൊക്കെ തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ കുടുംബത്തിൽ തന്നെ പുതിയ തലമുറ പലപ്പോഴും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് മലയാളം അവർക്കൊക്കെ കേട്ടാൽ മനസ്സിലാവും. കാരണം മാതാപിതാക്കളും അവരും വീട്ടിൽ സംസാരിക്കുന്ന മലയാളം ആയിരിക്കും. പക്ഷെ മലയാളം പുസ്തകങ്ങളിൽ മറ്റുള്ള മുതിർന്ന തലമുറയിലുള്ള ആൾക്കാരെ പോലെ സ്പീഡായിട്ട് ഒരു മലയാള കഥ വായിക്കുക തുടങ്ങിയതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരാള് വായിച്ചു കേൾക്കുന്ന ഒരു അനുഭവം അവരെ കേരളത്തിലേക്ക്, അല്ലെങ്കിൽ അവനവന്റെ ഒരു റൂട്ട്സിലേക്ക്, അവനവന്റെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ച സ്ഥലത്തേക്ക് കൂടുതൽ അടുപ്പിക്കും എന്നുള്ള ഒരു ചിന്തയുണ്ട്. രണ്ട്, ഇത് വിഷ്വലി ഇമ്പെയർഡ് പീപ്പിൾ, ഓൾഡ് പീപ്പിൾ, അങ്ങനെയുള്ളവർക്ക്, അതായത് വായിക്കാൻ സ്വഭാവം വായിക്കാൻ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത മനുഷ്യർ, അതുപോലെ തന്നെ പ്രായമായ ശേഷം ബുക്ക് വായിക്കാൻ സാധിക്കാത്തവർ, അങ്ങനെയുള്ളവരും കൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നതാണ്. പിന്നെ ഇതിൽ ടാഗ് ലൈൻ പറയുന്ന പോലെ വായിക്കാൻ സമയമില്ലാത്തവർക്കായി, വായിച്ച് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കായാണ് കേൾക്കാം എന്ന ഈ മൊബൈൽ ആപ്പ്.
ഓക്കെ, ഇപ്പോൾ രണ്ട് കാര്യം. ഒന്ന്, നാട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിൽ യാത്രകൾക്കിടയിലും മറ്റുമൊക്കെ കേൾക്കാം എന്നുള്ളത്, മറിച്ച് ഇത്തരത്തിൽ വിദേശരായ ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള മലയാളി കുട്ടികൾക്ക് മലയാളം പഠിച്ചു തുടങ്ങുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ മലയാളം വായിക്കാൻ കഴിയില്ല എന്നാൽ മലയാളത്തിൽ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നാട്ടിലാകുമ്പോൾ ഒരുപക്ഷെ മുത്തശ്ശി കഥ കേൾക്കുന്ന രീതിയിൽ മൊബൈൽ ഫോൺ ആപ്പിലൂടെ കേൾക്കാം എന്നുള്ളതാണ്.
അത് മാത്രമല്ല, ഇപ്പൊ അവിടെയുള്ള ആൾക്കാർക്കും ഇപ്പൊ ഒരുപാട് ദൂരം യാത്ര ചെയ്യണല്ലോ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത്. അപ്പൊ പലരും ഇപ്പൊ മലയാള സിനിമകളൊക്കെ ആ സമയത്ത് കാണുന്നവരും ഒക്കെ പറയാറുണ്ട്, ഞങ്ങൾ ഈ യാത്രകൾക്കിടയിലാണ് ഇതൊക്കെ പലപ്പോഴും കാണുന്നത്, കാർ യാത്രകൾക്കും മറ്റു ഇടയിലൊക്കെ ചിലപ്പം പാട്ട് കേൾക്കുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ ദീർഘദൂരമായ കാർ യാത്രകൾക്കിടയിലും ഇപ്പൊ നമുക്കിത് കുട്ടികളുടെ സെക്ഷൻ ആണെങ്കിലും മുതിർന്നവരെ സെക്ഷൻ വരുമ്പം എല്ലാവർക്കും അവരെ കേരളത്തിന്റെ ഒരു കേരളത്തോട് അടുപ്പിക്കുന്ന ഒരു രീതിയിൽ ഇത്തരം കാര്യങ്ങൾ, പാട്ട് മാത്രമല്ല കഥകളും കഥകളും അനുഭവങ്ങൾ, അനുഭവ എഴുത്തുകാരുടെ അനുഭവങ്ങളും ഒക്കെ ആ രീതിയിലും കേൾക്കാം. അപ്പൊ അങ്ങനെ ഒരു ഒരു കുറച്ചുകൂടി ഒരു വലിയ സ്കോപ്പ് ഉള്ള ഒരു സ്ഥാനത്തിനാണ് നമ്മൾ പിന്നെ തുടക്കം കുറിക്കുന്നത്.
ഓക്കെ, അപ്പൊ ഇനി ഏതൊക്കെ തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇനി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ കുട്ടിക്കഥയിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കഥയിലൂടെയാണ് തുടങ്ങുന്നത്, പക്ഷെ ഏതൊക്കെ തരത്തിലുള്ള പുസ്തകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും? അതുപോലെ തന്നെ കഥയ്ക്ക് പുറമേ കവിതകളും മറ്റും ഉണ്ടാകുമോ? എന്താണ് അത്തരത്തിലുള്ള പദ്ധതികൾ?
നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാള ശബ്ദ സാഹിത്യത്തിൽ ഉള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനാണ് പരിപാടി. പക്ഷെ തുടക്കത്തിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പം എന്താ പറയാ, കുട്ടികളുടെ വെച്ച് തുടങ്ങിയ ശേഷം മുതിർന്നവരുടെ തന്നെയും ഏത് തരത്തിലുള്ള, ഇപ്പൊ നമ്മള് നമുക്കിഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി അത് കേൾപ്പിക്കുക എന്നുള്ളതിലപ്പുറം നമ്മളിപ്പം ഇപ്പം എന്താ പറയാ, ആൾക്കാരുടെ ഫീഡ്ബാക്ക്, അവർക്ക് എത്തരത്തിലുള്ള ഓഡിയോ ബുക്ക്സ് കേൾക്കാനാണ്, എത്തരത്തിലുള്ള സാഹിത്യമാണ് താല്പര്യം എന്നുള്ള അവരുടെ ഫീഡ്ബാക്കും കൂടെ നോക്കി നമ്മുടെയും ഒരു സെലക്ഷനോട് കൂടി, രണ്ടുപേരുടെയും ഒരു ഒരു പങ്കാളിത്തത്തോടു കൂടി ബുക്കുകൾ തിരഞ്ഞെടുത്ത് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്.
തീർച്ചയായും, എന്തായാലും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, വളരെ നവീനമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട്. ഇത്തരത്തിൽ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം കവിതയല്ലാതെ മറ്റൊരു സാഹിത്യ രൂപം നേരിട്ട് കേൾക്കാൻ കഴിയുന്ന, യാത്ര ചെയ്യുമ്പോഴും മറ്റും നേരിട്ട് കേൾക്കാൻ കഴിയുന്ന, എന്തായാലും അതിനെല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പൊ ഇത് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഈ ഒരു മൊബൈൽ ഫോൺ ആപ്പും അതുപോലെ തന്നെ ഓൺലൈൻ പുസ്തകങ്ങളും ലഭ്യമായിരിക്കുമോ?
തീർച്ചയായിട്ടും, ഇപ്പൊ ഞാൻ കേരള ബുക്ക് സ്റ്റോർ .com നിങ്ങൾക്ക് ഓൺലൈൻ പുസ്തകങ്ങൾ ലഭ്യമാണ്, ഈ ഓഡിയോ ബുക്ക് ലഭ്യമാണ്. നമ്മുടെ അടുത്ത പരിപാടി എന്നുള്ള നിലയിൽ ഇപ്പോഴും ഇപ്പൊ തന്നെയും അതിൽ കുറച്ച് ഇ ബുക്സും ലഭ്യമാണ് മലയാളത്തിൽ. അതുകൊണ്ട് ഇത്തരം എല്ലാതരം, അതായത് മലയാള സാഹിത്യവും ടെക്നോളജിയുമായിട്ട് കൂട്ടു, എന്താ പറയുക, നമ്മൾ അവർ രണ്ടുപേരും ടെക്നോളജി എങ്ങനെ മലയാള സാഹിത്യം ടെക്നോളജി വഴി കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്.
തീർച്ചയായും. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം വളരെയധികം നന്ദി ശ്രീബാല കെ മേനോൻ എസ് ബി എസ് മലയാളത്തോട് സംസാരിച്ചതിന്.
താങ്ക് യു.
എസ് ബി എസ് മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.